السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودرنا شيخ الإسلام ابن تيمية رحمه الله أدهتنا الوصية الصغرى എന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ച ആണ് നമ്മൾ ഇത് ആരംഭിച്ചത്. അബുൽ ഖാസിം അൽ മഗ്രിബി റഹിമഹുല്ലാ എന്ന പണ്ഡിതൻ, അദ്ദേഹം ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയോട് ചില കാര്യങ്ങളിൽ വസീയത്ത് ചോദിക്കുകയും ഷേഖുൽ ഇസ്ലാം നൽകിയ വസീയത്തുമാണ് ഈ റിസാലയുടെ ചുരുക്കം. ഷേഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ മറുപടി ആരംഭിച്ചത് ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനാകുന്നു സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അമ്മൽ വസീയ, എന്നാൽ വസീയത്താകട്ടെ, ഫമാ അഅലമു വസീയതൻ അൻഫഅ മിൻ വസീയത്തില്ലാഹി വറസൂലിഹി ലിമൻ അഖലഹ വത്തബഅഹ. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വസീയത്തു പോലെ ഉപകാരമുള്ള മറ്റൊരു വസീയത്തും എനിക്കറിയില്ല. ലിമൻ അഖലഹ വത്തബഅഹ, ആരാണോ അത് മനസ്സിലാക്കുകയും അത് പിൻപറ്റുകയും ചെയ്തത് അവർക്ക്. ഖാല തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു: വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയാകും അനിത്തഖുല്ലാഹ. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, തീർച്ചയായും നാം നിങ്ങൾക്ക് മുൻപ് കിതാബ് നൽകപ്പെട്ടവർക്കും വഇയാകും നിങ്ങൾക്കും വസിയത്ത് നൽകിയിരിക്കുന്നു. അനിത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന്. ووصى النبي صلى الله عليه وسلم معاذا، رسول الله صلى الله عليه وسلم معاذنا معاذ رضي الله عنه هنا وصيتنا لجيركن. معاذنا رسول الله صلى الله عليه وسلم وصيتنا لما بعثه الى اليمن، يمن اليك قرنايكم بول. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞത്? യാ മുആദ്, ഓ മുആദ്, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും. വഅത്ബിഇ സയ്യിഅത അൽഹസനത തംഹുഹാ, നീ ഒരു തെറ്റു ചെയ്തു പോയാൽ അതിന്റെ പിന്നാലെ നന്മ ചെയ്യുക. തംഹുഹാ, ആ നന്മ തെറ്റിനെ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, അതുപോലെ നീ ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. വകാന മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻസിലത്തിൻ അലിയത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നബിയോട് ഉന്നതമായ സ്ഥാനം നബിയുടെ അരികിൽ ഉണ്ടായിരുന്ന ആളാണ് മുആദ് റളിയല്ലാഹു അൻഹു. ഫഇന്നഹു ഖാല ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞിട്ടുണ്ട്: യാ മുആദ്, ഓ മുആദ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വകാന യുർദിഫുഹു വറാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ തന്റെ വാഹനത്തിൽ പിന്നിൽ കയറ്റാറുണ്ടായിരുന്നു, കൂടെ കയറ്റാറുണ്ടായിരുന്നു. വറൂവിയ ഫീഹി അന്നഹു, അതുപോലെ മുആദിന്റെ കാര്യത്തിൽ ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്. എന്താണ് വന്നത്? അന്നഹു അഅലമുൽ ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്തിൽ ഹലാൽ ഹറാമുകളെ കുറിച്ച് ഏറ്റവും വിജ്ഞാനമുള്ള ആളാണ് മുആദ് എന്നും റിവായത്ത് വന്നിട്ടുണ്ട്. അതുപോലെ മുആദ് റളിയല്ലാഹു അൻഹു യുഹ്ഷറു, നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അമാമൽ ഉലമാ, ഈ പണ്ഡിതന്മാർക്ക് മുന്നിലായി. ബിറത്വത്തിൻ, ഒരു റത്വത്ത് മുന്നിലായി. എന്താണ് റത്വത്ത് എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം തന്നെ ഇവിടെ വിശദീകരിക്കുന്നു, ഐ ബി ഖുത്വത്തിൻ, ഒരടി മുന്നിലായി, ഒരു കാലടി മുന്നിലായി മുആദ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നും മുആദിന്റെ ഫദ്ലായി, ശ്രേഷ്ഠതയായി വന്നിട്ടുണ്ട്. വമിൻ ഫദ്ലിഹി, മുആദിന്റെ ശ്രേഷ്ഠതയിൽ പെട്ടതാണ്, അന്നഹു ബഅസഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു, അയച്ചു. മുബല്ലിഗൻ അൻഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്ന ആളായി മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ട്. ദാഇയൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായി. വമുഫഖിഹൻ, ജനങ്ങളെ ഫിഖ് പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന ആളായി. വമുഫ്തിയൻ, അതുപോലെ ഒരു മുഫ്തി ആയിക്കൊണ്ട്, മുഫ്തി എന്നാൽ ആളുകൾക്ക് മതവീതി പറഞ്ഞുകൊടുക്കുന്ന ആളായിക്കൊണ്ട് മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുണ്ട്. വഹാകിമൻ, അതുപോലെ ഒരു ഹാക്കിമായിക്കൊണ്ട്, വിധികർത്താവായിക്കൊണ്ട് ഇല അഹ്ലിൽ യമൻ, യമൻകാരുടെ അരികിലേക്ക് അഥവാ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. വഖാന യുഷബ്ബഹു ബി ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി സലാം, മുആദിനെ സാദൃശ്യം പറയാറുണ്ടായിരുന്നു. മുആദിനെ കുറിച്ച് സാദൃശ്യം പറയപ്പെട്ടിട്ടുണ്ട്. ആരോട്? ഇബ്രാഹിം അൽ ഖലീൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സാദൃശ്യമുണ്ടെന്ന് പറയപ്പെട്ട ആളാണ് മുആദ്. ഇബ്രാഹിം ഇമാമുന്നാസ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ ജനങ്ങളുടെ ഇമാമാണ്. വകാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി മസ്ഊദ് എന്ന സഹാബി, യഖൂൽ, ഇബ്നു മസ്ഊദ് പറയാറുണ്ടായിരുന്നു, ഇന്ന മുആദൻ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്, മുആദ് റളിയല്ലാഹു അൻഹു കാന ഉമ്മ, ഒരു ഉമ്മത്താണ്, ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിനോട് ഖുനൂത്തുള്ള, അള്ളാഹുവിനോട് അനുസരണമുള്ള, ഹനീഫൻ, അള്ളാഹുലേക്ക് മാത്രം ചാഞ്ഞിട്ടുള്ള, ഷിർക്കിൽ നിന്ന് പരിപൂർണമായും അള്ളാഹുലേക്ക് തിരിഞ്ഞിട്ടുള്ള, വലം യക്കുമിൻ അൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ അല്ലാതെ. തശ്ബീഹ ലഹു ബി ഇബ്രാഹിം, ഇത് മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത് എങ്ങനെയാണ്? ഇബ്രാഹിം നബിയോട് മുആദിനെ, ഇബ്നു മസ്ഊദ് ഇത് പറയുന്നത് ഇബ്രാഹിം നബിയോട് മുആദിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ്, ഇബ്രാഹിം നബിയോട് മുആദിനെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ്. എന്താണ് സഹോദരങ്ങളെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരു വസീയത്ത് ചോദിക്കുകയാണ്. ആദ്യമായി ചോദിച്ചത്, എന്റെ ദീനിലും അതുപോലെ എന്റെ ദുനിയാവിലും എനിക്ക് നന്മയായിത്തീരുന്ന ഒരു വസീയത്ത് നൽകണം എന്നാൽ. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വസീയത്തിനേക്കാൾ നല്ല വസീയത്ത് എനിക്കറിയില്ല. അത് കിതാബും സുന്നത്തും മുറുകെ പിടിക്കുന്ന ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്നതിനുള്ള തെളിവാണത്. കാരണം സ്വന്തം വകയായി എന്തെങ്കിലും തത്വചിന്തകൾ, എന്തെങ്കിലും പുതിയ ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞുകൊടുക്കുകയല്ല. ഇന്ന് പലപ്പോഴും ആളുകൾ അങ്ങനെയുള്ള പല ഉപദേശങ്ങളുടെയും പിന്നാലെയാണ്. അയാൾ നല്ല വ്യക്തിത്വ വികസനത്തിനു വേണ്ടിയുള്ള സംസാരം പറയുന്ന ആളാണ്, അങ്ങനെയുള്ള സംസാരങ്ങളുടെ പിന്നാലെയാണ് ആളുകൾ. എന്നിട്ട് ആള് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ആള് ഉപദേശിക്കുമ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിലെ ഇന്ന രംഗത്ത് എന്താണ് നടന്നതെന്നറിയുമോ? ഇതൊക്കെയാണ് ആളുകൾ വലിയ മനസ്സിൽ തട്ടുന്ന പ്രഭാഷണങ്ങളായി, സംസാരങ്ങളായി കൊണ്ടുനടക്കുന്നത്. അവരിടയ്ക്ക് സംസാരം കേൾക്കാനും അത് പ്രചരിപ്പിക്കാനും അതെല്ലാവരും കാണുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കാനും ഒക്കെ ആളുകൾ മത്സരിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുവനെ ഖുർആൻ നന്മയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, തിന്മയിൽ നിന്ന് തടയുന്നില്ലെങ്കിൽ മറ്റൊന്നും അവനെ തടയുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും കേട്ടിട്ടൊരു യാതൊരു കുലുക്കവുമില്ല. എന്നാൽ ഏതെങ്കിലും ഇതുപോലുള്ള ചില പ്രാസംഗികന്മാർ, അവരെന്തെങ്കിലും ഏതെങ്കിലും തത്വചിന്തകന്മാരുടെ വാക്കുകൾ അത് കോപ്പിയടിച്ചിട്ടോ മറ്റോ ചില വാക്കുകൾ അങ്ങ് പറഞ്ഞാൽ എന്താ അയാളുടെ പ്രഭാഷണം, അത് കേട്ടാ മതി. പറയുന്നത് എന്താണ്? ഇതുപോലുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങളെ. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാഹ് അല്ലാതെ, അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ നന്നാക്കിയാലല്ലാതെ അത് നിലനിൽക്കുകയില്ല. അല്ലാത്തതൊക്കെ താൽക്കാലികം മാത്രമാണ്. ആ സമയത്ത് കേൾക്കുമ്പോൾ എന്തോ ഒരു വായുവിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഒരാൾക്ക് തോന്നിയേക്കാം, എവിടെയോ എത്തിപ്പോയതുപോലെ മനസ്സെവിടെയോ പാറി നടക്കുന്നതുപോലെ തോന്നിയേക്കാം. പക്ഷെ അതൊന്നും സഹോദരങ്ങളെ ശാശ്വതമല്ല. അള്ളാഹുവിന്റെ കിതാബിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ ആളുകൾ നന്നാവുകയില്ല. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഈ ഉമ്മത്തിലെ ആദ്യകാലക്കാർ എങ്ങനെ നന്നായോ അങ്ങനെയല്ലാതെ അവസാന കാലക്കാർ നന്നാവുകയില്ല. ആദ്യകാലക്കാരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നാക്കിയത് കിതാബും സുന്നത്തും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാൽ, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുന്നു, അവർ ശുദ്ധീകരിക്കുന്നു, അവർക്ക് ഹിക്മത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശുദ്ധീകരിച്ചത്. ഫീ ദലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ് എന്ന് അള്ളാഹു പറഞ്ഞവർ പിന്നീട് കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്താണ് നിങ്ങൾ എന്ന് അള്ളാഹു പറയുന്നിടത്തേക്ക് അവരെത്തി. ഖുർആനിന്റെയും സുന്നത്തിന്റെയും തർബിയത്താണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അവന്റെ ദീൻ പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ജനങ്ങളെ, അങ്ങനെ ജനങ്ങളിൽ ഇസ്ലാഹ് ഉണ്ടാക്കുക, അവരെ അവരിൽ നന്മയുണ്ടാക്കുക, അതിനെ നിലനിൽപ്പുള്ളൂ. അല്ലാത്തത് സഹോദരങ്ങളെ, കേവലം ആളുകൾ, വിവരമില്ലാത്ത ആളുകളെ അല്പകാലത്തേക്ക് ഇങ്ങനെ ധരിപ്പിച്ചു നിർത്താം എന്നതല്ലാതെ അതിൽ യാതൊന്നുമില്ല. ഈ തരത്തിൽ അറിയപ്പെട്ട ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിനൊരു വാചകം അയാൾ പറയാൻ, അയാൾ ഉമ്മയെ കുറിച്ച് പ്രസംഗിക്കുകയാണ്, ഉമ്മയോട് നന്മ ചെയ്യണം. അതിനൊക്കെ പറയാൻ വേണ്ടി അയാൾ ആദ്യം ഒരു വാചകം ഒന്നും പറഞ്ഞു, ഉമ്മ എന്നാൽ അതൊരു രാജ്യമാണ്. ഇത് കേട്ടപ്പോ കുറെ സാധുക്കൾ കണ്ടോ, എത്ര എന്തൊരു നല്ല വാക്കാണ് അയാളെ പറഞ്ഞത്. ഇങ്ങനെ ആർക്കെങ്കിലും വായിച്ചു വന്നിട്ട് എന്തൊക്കെ പറയാം, ഉമ്മ അങ്ങനെ, ഉമ്മ രാജ്യമാണെന്നോ അല്ല ഉമ്മ സംസ്ഥാനാണെന്നോ അല്ല വൻകരയാണെന്നോ ഒക്കെ പറയാലോ. അപ്പൊ സഹോദരൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ആളുകൾ ഇതുവരെ കേൾക്കാത്ത എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗരീബ ഒരു അപരിചിതമായ ഒരു കാര്യം പറഞ്ഞാൽ, ഇങ്ങനെയുള്ള വാക്ചാതുരികളിൽ ആളുകൾ വിചാരിക്കണം ഇതൊക്കെയാണ് നന്മയെന്ന്. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കിതാബിൽ ആയത് അവൻ പലതവണ കേട്ടിട്ടുണ്ടാകും എന്ന ആയത്തവൻ കേട്ടിട്ടുണ്ടാകും, എന്ന ആയത്തവൻ കേട്ടിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ ആയത്ത് കേട്ടപ്പോൾ അവന്റെ മനസ്സിൽ യാതൊരു ചലനം ഉണ്ടായിട്ടില്ല, അവൻ ഉമ്മയെ സ്നേഹിക്കാൻ തോന്നിയിട്ടില്ല, ഉമ്മയോട് ദ്രോഹം ചെയ്യരുതെന്ന് തോന്നിയിട്ടില്ല. ഖുർആൻ ഒരുവനെ നന്മയിലേക്ക് നയിച്ചിട്ടില്ലെങ്കിൽ, തിന്മയിൽ നിന്ന് വിലക്കിയിട്ടില്ലെങ്കിൽ ഒന്നും അവനെ നന്മയിലേക്ക് നയിക്കുകയില്ല, തിന്മയിൽ നിന്ന് വിലക്കുകയില്ല. അതൊക്കെ താൽക്കാലികം മാത്രമാണ്, താൽക്കാലികമായ ഒരു നന്മയെന്ന് ആളുകൾക്ക് തോന്നുന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അത് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നതുപോലെ ഒന്നും നന്മയിലേക്ക് നയിക്കുകയില്ല. ഷെയ്ഖുൽസ്ലാം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഈ വാക്ക് മഹത്തരമായ വാക്കാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും വസീയത്ത് പോലെ നല്ല ഒരു വസീയത്ത് എനിക്കറിയുകയില്ല. ശേഷം സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞു നിർത്തിയത് മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് നൽകിയ വസീയത്ത്? ഓ മുആദ്, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, തിന്മ സംഭവിച്ചു പോയാൽ ഉടനെ നന്മ ചെയ്യുക, അത് തിന്മയെ മായ്ച്ചു കളയും, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക. സഹോദരങ്ങളെ, ഈ വസീയത്ത് മഹത്തരമായ വസീയത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളിൽ പലരും വസീയത്ത് അവരോട് ചോദിച്ചപ്പോൾ, എനിക്ക് നിന്നോട് പറയാനുള്ള വസീയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞ വസീയത്താണ് എന്ന് പറഞ്ഞ് ഈ വസീയത്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്താണ് സഹോദരങ്ങളെ ഈ വസീയത്തിന്റെ പ്രത്യേകത? എന്താണ് ഈ ഉപദേശത്തിന്റെ പ്രത്യേകത? അതിൽ ചിലതാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, സഹോദരങ്ങളെ, എത്ര മഹത്വമുള്ള ആളായാലും ഈ വസീയത്തിന് അയാൾ ആവശ്യക്കാരനാണ്. കാരണം മുആദിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസീയത്ത് കൊടുത്തത്. മുആദ് ചില്ലറക്കാരനല്ല, റളിയല്ലാഹു അൻഹു. മുആദിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുൻപ് പറയട്ടെ, ഈ വസീയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതിന്റെ പ്രാധാന്യങ്ങളിലൊന്ന് ഈ വസീയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടങ്ങളിൽ അവിടുന്ന് പറഞ്ഞ വസീയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വസീയത്താണിത്. കാരണം മുആദിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോട് അടുത്ത സമയത്താണ്. വല്ലാതെ കാലം അതിനുശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല. മാത്രമല്ല മുആദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്തും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുകൊണ്ടും ഇങ്ങനെ പോവുകയാണ്, മുആദിനെ യാത്രയാക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു, നീ ഒരുപക്ഷെ തിരിച്ചു വരുമ്പോൾ എന്റെ മസ്ജിദിന്റെ അരികിലൂടെയും എന്റെ ഖബറിന്റെ അരികിലൂടെയും ആയിരിക്കാം നീ കടന്നു പോവുക. ഇത് കേട്ടപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരിയേണ്ടി വരുമെന്ന നടുക്കം അത് കേട്ടിട്ട് സഹിക്കാൻ സാധിക്കാതെ മുആദ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. അവസാന കാലഘട്ടങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. രണ്ടാമത്തെ ഇതിന്റെ പ്രത്യേകത, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് എല്ലാവർക്കും വേണ്ട വസീയത്താണ്. എത്ര മഹത്വമുള്ള ആളാകട്ടെ, ആരുമാകട്ടെ, ഒരു വലിയ പണ്ഡിതനാകട്ടെ, സാധാരണക്കാരനാകട്ടെ, എല്ലാവർക്കും വേണ്ട വസീയത്താണ്. കാരണം ഈ വസീയത്ത് ആർക്കെങ്കിലും ആവശ്യം ഇല്ലാതാകുമായിരുന്നെങ്കിൽ മുആദിന് ആവശ്യം ഇല്ലാതാകുമായിരുന്നു. മുആദ് ആരാണ്? റളിയല്ലാഹു അൻഹു. മുആദിന്റെ ശ്രേഷ്ഠതകളാണ് റസൂൽ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് മുആദിനോട് പറഞ്ഞിട്ടുണ്ടെന്ന്, വല്ലാഹി ഇന്നി ലഹുബ്ബുക, മുആദ് അല്ലാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തൊരു വാക്കാണ്! അത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഫർദ നിസ്കാരത്തിന്റെ അവസാനത്തിലും അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് നീ പറയാൻ മറക്കരുത് എന്ന് മുആദിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? വല്ലാഹി ഇന്നി ലഹുബ്ബുക എന്ന് പറഞ്ഞിട്ടാണ്. ആ ഹദീസ് എങ്ങനെ മുആദ് മറക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപദേശം എങ്ങനെയാണ് മുആദ് മറക്കുക? വല്ലാഹി ഇന്നി ലഹുബ്ബുക എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത്. പിൽക്കാലക്കാരായ ആളുകളെ പോലെയോ അല്ലെങ്കിൽ നമ്മിൽ പലരെയും പോലെയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലില്ലാത്തത് പറയുന്ന ആളാണോ? നഊദു ബില്ലാഹ്, ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിലുള്ള സ്നേഹമാണ് മുആദിനെ അറിയിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സ്നേഹം ഉള്ള ആളാണ്. അതും ഈ വസീയത്തിന്റെ പ്രത്യേകതയാണ്. കാരണം ഒരു മഹ്ബൂബിന്, അങ്ങേറ്റം സ്നേഹമുള്ള ഒരാൾക്ക് സ്നേഹത്തോടെ കൊടുക്കുന്ന വസീയത്ത് കൂടിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ, സ്നേഹമുള്ള ഒരാൾക്ക് കൊടുക്കുന്ന വസീയത്ത്. ഉമ്മത്തിനോട് മുഴുവൻ കാരുണ്യമുള്ള വ്യക്തിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, സംശയമില്ല. പക്ഷെ അവിടുത്തേക്ക് മഹബ്ബത്ത് അവിടുന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന വസീയത്തിന് ആ പ്രത്യേകതയുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനപ്പുറത്ത് കൂടെ കയറ്റുമായിരുന്ന സഹാബിയാണ് മുആദ്. അങ്ങനെ കൂടെ ഉണ്ടായിരിക്കല്ലേ നബി മുആദിനോട് പറഞ്ഞത്, യാ മുആദ് അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, ഓ മുആദ്, അല്ലാഹുവിനോടുള്ള പടപ്പുകളുടെ ബാധ്യത എന്താണെന്ന് താങ്കൾക്കറിയുമോ? പടപ്പുകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത എന്താണ്? അല്ലാഹുവിന് പടപ്പുകളോടുള്ള ബാധ്യതയായി അവൻ സ്വയം ഏറ്റ കാര്യം എന്താണ് അറിയുമോ? മുആദ് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനോ അവന്റെ റസൂലിനാണ് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുല്ലാഹി അലൽ ഇബാദ യഅബുദൂഹു വലാ യുശ്രികു ബിഹി ശൈഅ, പടപ്പുകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. പടപ്പുകളോട് അല്ലാഹു ബാധ്യതയായി ഏറ്റിട്ടുള്ളത് അല്ലാഹു അദ്ദിബം അല്ലാ യുഷ്രിക്കു ബിഹി ശൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കുകയില്ല എന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറയുന്നത്. മുആദുമായി ഒരുമിച്ച് ഒരു വാഹനമൃഗത്തിന്റെ പുറത്ത് സഞ്ചരിക്കുമ്പോഴാണ്. മാത്രമല്ല മുആദിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് എന്താണ്? അഅലമുൽ ഉമ്മതി ബിൽ ഹലാലി വൽ ഹറാം, അഅലമുൽ ഉമ്മതി ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്തിൽ ഹലാല് ഹറാമുകളെ കുറിച്ച്, ഏതൊക്കെയാണ് ഹലാൽ ഏതൊക്കെയാണ് ഹറാം എന്നതിനെ കുറിച്ച് ഏറ്റവും വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. ആ വിഷയം വന്നിട്ടുള്ള ഹദീസ് ഇങ്ങനെയാണ്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുള്ള, ഇബ്നു മാജഹ് തിർമിദി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ധാരാളം പണ്ഡിതന്മാർ സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണിത്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ, എന്റെ ഉമ്മത്തിൽ ഉമ്മത്തിനോട് ഏറ്റവും കാരുണ്യമുള്ള ആൾ അബൂബക്കറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ. ഈ ദീനിനോട് ഏറ്റവും ഉറച്ച നിലപാടുള്ളത് ഉമറിനാണ് റളിയല്ലാഹു അൻഹു, ശക്തമായ നിലപാടുള്ള ആൾ. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ, ഏറ്റവും സത്യസന്ധമായ ലജ്ജയുള്ള ആൾ ഉസ്മാനാണ്. വഅഖ്ദാഹും അലി ഇബ്നു അബീ ത്വാലിബ്, ഏറ്റവും നന്നായി വിധി തീർപ്പ് പറയാൻ കഴിവുള്ള ആൾ അലിയാണ്. വഅഖ്റഅഹും ലികിതാബില്ലാഹി ഉബൈ ഇബ്നു കഅബ്, അല്ലാഹുവിന്റെ കിതാബിൽ ഏറ്റവും വിജ്ഞാനമുള്ളത് ഉബൈ ഇബ്നു കഅബിനാണ്. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ് ഇബ്നു ജബൽ, ഹലാല ഹറാമുകളെ കുറിച്ച് ഏറ്റവും നല്ല വിജ്ഞാനമുള്ളത് മുആദിനാണ്. വഅഫ്റദുഹും സയ്ദ് ഇബ്നു സാബിത്, ഫർദിനെ കുറിച്ച് അഥവാ അനന്തരാവകാശ സ്വത്ത് അതിനെക്കുറിച്ച് ഏറ്റവും വിജ്ഞാനമുള്ളത് സയ്ദ് ഇബ്നു സാബിത്തിനാണ്. അലാ വഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന, എല്ലാ ഉമ്മത്തിനും ഒരു അമീനുണ്ട്, വിശ്വസ്തനായ ആളുണ്ട്. വഅമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ ഇബ്നു ജറാഹ്, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ സഹാബിയാണ് ഏറ്റവും വിശ്വസ്തനായ സഹാബി. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ്. ഇവിടെ പല സഹാബിമാരുടെയും പ്രത്യേകതകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. സംശയമില്ല, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് പല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ അവസാന കാലത്ത് അദ്ദേഹം ഇത് സഹാബിയുടെ വാക്കായിട്ടാണ് സ്ഥിരപ്പെട്ടു വന്നത് എന്നൊരു അഭിപ്രായം അദ്ദേഹം അംഗീകരിച്ചതായി അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ പിന്നീട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തന്നെ സഹീഹായി റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ഹദീസിൽ മുആദിനെ കുറിച്ച് എന്ത് പറയപ്പെട്ടു? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അലമുൽ ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, ഉമ്മത്തിൽ ഏറ്റവും ഹലാല ഹറാമുകളെ കുറിച്ച് വിജ്ഞാനമുള്ള ആൾ എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുആദിനെ കുറിച്ച് യുഹ്ഷറു അമാമൽ ഉലമാഇ ബിറത്വ, പണ്ഡിതന്മാർക്ക് മുന്നിലായി ഒരു റത്വത്തു മുന്നിലായി മുആദ് നാളെ പരലോകത്ത് വരും. ഉലമാക്കളുടെ മുന്നിൽ റത്വത്ത് എന്നാൽ ഒരടി മുന്നിൽ, വേറെ വ്യാഖ്യാനങ്ങൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്, ഒരു നോക്കത്താ ദൂരം മുന്നിൽ എന്നൊക്കെ ആ വാക്കിന് അർത്ഥം പണ്ഡിതന്മാർ ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഞാൻ മുആദിനോട് കൂടിയാലോചന നടത്തും, കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും മുആദിനോട് ശൂറ നടത്തും. നാളെ പരലോകത്ത് അള്ളാഹു എന്നോട് എന്തിനു മുആദിനോട് നീ ശൂറ നടത്തിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ നടത്തി. അങ്ങനെ ശ്രേഷ്ഠത പറയപ്പെട്ട സഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ യമനിലേക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചത് അവിടുത്തെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ, അവിടുത്തെ ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ ഒക്കെ ആയിക്കൊണ്ട് പറഞ്ഞയച്ച കാര്യം ഷെയ്ഖുൽ ഇസ്ലാം അറിയിച്ചു. മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സാദൃശ്യം പറയപ്പെട്ടിട്ടുണ്ട്. അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഷെയ്ഖുൽ ഇസ്ലാം തന്നെ ഇവിടെ ഉദ്ധരിച്ചു. ഇബ്നു മസ്ഊദ് ഈ ആയത്ത്, അതായത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബിയെ കുറിച്ച് വന്ന ആ വാക്കുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബികളിൽ വലിയ വിജ്ഞാനമുണ്ടായിരുന്ന സഹാബിയാണ്, മുആദിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഇന്ന മുആദൻ കാന ഉമ്മതൻ, എന്നിട്ട് അദ്ദേഹത്തോട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്താണ് ഉമ്മത്ത് എന്ന് നിനക്കറിയുമോ? മുഅല്ലിമുൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഖാനിത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഒരിക്കലും അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയപ്പെട്ട ഈ വസ്ഫ്, ഈ വിശേഷണങ്ങൾ മുആദ് റളിയല്ലാഹുവിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു പറയാറുണ്ടായിരുന്നു. ഒരു സഹാബിയും, സഹാബി എന്നല്ല ഒരാളും തന്നെ നബിമാരുടെ ദർജയിലെത്തുകയില്ല. അള്ളാഹുവിന്റെ നബിമാരാണ് ഏറ്റവും ഉന്നതമായ ദർജയിലുള്ളവർ. പക്ഷേ അവരുടെ പല സ്വഭാവ വിശേഷണങ്ങൾ, അവരുടെ പല നന്മകൾ അവരുടെ ആ തോതിലല്ലെങ്കിലും അതിൽ അത് കൂടിയും കുറഞ്ഞ ആളുകളിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഏറ്റവും മഹത്തായ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയ ആളാണ് മുആദ് റളിയല്ലാഹു അൻഹു എന്ന് ആണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങൾ, ഇത്രയും മഹത്വമുള്ള ഈ സഹാബി റളിയല്ലാഹു അൻഹു, ഇദ്ദേഹം മുപ്പതും മുപ്പത്തഞ്ചിന്റെയും ഇടയിൽ, മുപ്പതിനും മുപ്പത്തഞ്ചിന്റെയും ഇടയിൽ പ്രായത്തിൽ മരണപ്പെട്ട സഹാബിയാണ് ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു താവൂനിലാണ് മരണപ്പെടുന്നത്, ഒരു പ്ലേഗ് രോഗം. അക്കാലത്ത് ഒരു ധാരാളം പേർ മരണപ്പെട്ട ഒരു താവൂൻ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഷാമിൽ. അവിടെ അത് ബാധിച്ചാണ് മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. നമുക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ സ്ഥാനം മുആദ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, മുആദിന്റെ ആ പ്രായവും മുആദിന്റെ സ്ഥാനവും നോക്കൂ, എന്നാൽ നമ്മുടെ ഉമ്മത്തിലെ ആ പ്രായത്തിലുള്ള പല ചെറുപ്പക്കാരെയും നോക്കൂ, ഇന്നും മുലകുടി മാറാത്ത കളിയായിരിക്കും അവന്റെ കളി. അതായത് അത്രയും കുട്ടിക്കളിയിലും കാര്യഗൌരവത്തോടെ ജീവിതം കാണാതെയും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചൊരു വിവരവുമില്ലാതെയും അങ്ങനെ തോന്നിവാസത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണാം. നമ്മുടെ മുൻഗാമികൾ ഇവരാണ് സഹോദരങ്ങളെ. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ഉന്നതമായ സ്ഥാനം നേടിയെടുത്ത മഹാനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ മുആദിനെ തെരഞ്ഞെടുത്തെങ്കിൽ ആരായിരിക്കും മുആദ് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പ്രായം ഇത്രയാണ്, മരണപ്പെടുമ്പോൾ ഇത്രയാണ് പ്രായം. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ പ്രായം മുപ്പതിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ്. റളിയല്ലാഹു അൻഹു എത്ര മഹാനായ സഹാബിയാണ്! നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അത്രയും മഹത്വമുള്ള മുആദിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയത്ത് നൽകുന്നത്. അഥവാ മുആദിനെ പോലുള്ള ഒരാൾക്ക് വരെ ഈ വസിയത്ത് ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമുള്ള വസിയത്താണ്. അത്രയും മഹത്തരമായ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയത്തിൽ പറയുന്നത്. ആദ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? യാ മുആദ്, ഓ മുആദ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എവിടെയായിരുന്നാലും. അതിൽ സഹോദരങ്ങളെ ഇഖ്ലാസിനുള്ള സൂചനയുണ്ട്. കാരണം എവിടെയായിരുന്നാലും ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ, എവിടെയായാലും റബ്ബിനെ സൂക്ഷിക്കണമെങ്കിൽ ഒരുവൻ ഇഖ്ലാസുള്ളവനായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം അവന്റെ പ്രവർത്തനം. അവൻ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായിരിക്കുകയില്ല. ഇഖ്ലാസ് അതിന് സൂചിപ്പിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, മനുഷ്യന്റെ പ്രത്യേകതയാണ് എന്ത്? അവൻ ധാരാളം അബദ്ധം സംഭവിക്കുന്നവനാണ് എന്നത്. അത് മനുഷ്യന്റെ പൊതു പ്രകൃതിയാണ്, അവൻ അബദ്ധം സംഭവിക്കുന്നവനാണ്. എന്നാൽ ഒരു മുഅ്മിൻ, ബുദ്ധിയുള്ള ഒരു മുഅ്മിൻ, അവൻ അബദ്ധം സംഭവിച്ചാൽ അവൻ ആ മനുഷ്യന്മാരിങ്ങനെയൊക്കെയാണ്, ആ കൂട്ടത്തിൽ ഞാനും എന്ന് പറഞ്ഞ ആ തിന്മയെ നിസാരമാക്കുകയില്ല. നേരെ തിരിച്ച് ഒരു തിന്മ സംഭവിച്ചു പോയതോടെ ഇനി ഞാൻ നശിച്ചു, എന്റെ എല്ലാ നന്മകളും പൊളിഞ്ഞു, ഇനി ഞാൻ നന്നായിട്ട് യാതൊരു കാര്യമില്ല, ഞാനിങ്ങനെ നടന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞവൻ തിന്മയിൽ പോയി മൂക്ക് കുത്തുകയില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ത്? വാജ്ബി സയ്യഅത്തൽ ഹസനത തംഹുഹ, തിന്മ സംഭവിച്ചു പോയാൽ, കാലിടറിപ്പോയാൽ അത് മായ്ച്ചു കളയുന്ന നന്മ നീ പ്രവർത്തിക്കുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിഷയത്തിലുള്ള ചില ഹദീസുകൾ അവിടുന്ന് പറയുകയാണ്, കുല്ലു ബനി ആദമ ഖത്താ, ആദമിന്റെ മക്കളെല്ലാം ധാരാളം അബദ്ധം സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, അബദ്ധം സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ ആരാണ്? തവ്വാബൂൻ, തൗബ ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ കതബ അല ഇബ്നി ആദമ ഹദ്ദഹു മിനസ്സിനാ, അല്ലാഹു ആദമിന്റെ പുത്രനെ സിനയിൽ നിന്നുള്ള, വ്യഭിചാരത്തിൽ നിന്നുള്ള അവന്റെ ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്രക ദാലിക ലാ മഹാല, ഒരു സംശയവുമില്ല അതവൻ ആ ഓഹരി അവന് കിട്ടുക തന്നെ ചെയ്യും, അവനതിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. എന്താണ് ആ ഓഹരി എന്ന് പറഞ്ഞാൽ, ഫസീന ലഅയ്നി അന്നദർ, കണ്ണുകളുടെ സിന, കണ്ണുകളുടെ വ്യഭിചാരം അത് നോട്ടമാണ്. വസീന ലിസാനിൽ മന്തിഖ്, നാവിന്റെ വ്യഭിചാരം ആ നാവ് കൊണ്ടുള്ള സംസാരമാണ്. ഒന്നുകിൽ അശ്ലീലം സംസാരിക്കുക, അല്ലെങ്കിൽ അന്യ സ്ത്രീകളോട് ആ രൂപത്തിൽ അവന് മനസ്സിലൊരു ലജ്ജത്ത് അനുഭവപ്പെടുന്ന രൂപത്തിൽ, ഒരാസ്വാദനം അനുഭവപ്പെടുന്ന രൂപത്തിൽ സംസാരിക്കുക എന്ന് പല ചെറുപ്പക്കാരും അല്ലാത്തവരും ചെയ്യുന്നത് പോലെ. അന്യരായ അവന്റെ മഹ്റമല്ലാത്ത, അവന്റെ ഭാര്യയല്ലാത്ത സ്ത്രീകളോട് സംസാരിക്കുകയാണ് നേരിട്ടും ഫോണിലും ഒക്കെ. ഒരു മടിയുമില്ല, എത്രയോ സമയം അവനിങ്ങനെ സംസാരിച്ചിരിക്കുന്നു, കളിതമാശകൾ പങ്കിടുന്നു. ആരാണ്? ഇവന്റെ ഉമ്മയാണോ, പെങ്ങളാണോ ഇത്, ഭാര്യയാണോ? ആരുമല്ല. ഇത് പാടുണ്ടോ? അത് പാടില്ല, അത് വ്യഭിചാരമാണ്. ഈ രൂപത്തിൽ സംസാരിച്ച് ആനന്ദം കണ്ടെത്തുക എന്നത്. അത് സഹോദരങ്ങൾ ഒരാൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ അന്യരായ സ്ത്രീകളോട് ഈ രൂപത്തിൽ സംസാരിക്കാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ, അയാൾ കച്ചവടം ചെയ്യാൻ സാധനം വാങ്ങാൻ വേണ്ടി ഒരു പെണ്ണ് വന്നു. അപ്പൊ ആ ആവശ്യത്തിന് അയാൾക്ക് ചിലത് പറയേണ്ടി വരും. അത് അനുവദനീയമായ സംസാരമാണ്. ആ കതിരിൽ ആ അളവിൽ പറയുക, അത് മാന്യമായി സംസാരിക്കുക, തിരിഞ്ഞു പോവുക. എന്നാൽ സഹോദരങ്ങളെ, ഈ പെണ്ണെന്നെ നാളെയും വരികയാണ് അയാളോട് കച്ചവടത്തിന്, മറ്റന്നാളും വരികയാണ്. അത് ഹലാലായ മുഖാലത്തയല്ല, ഹലാലായ ഇടപാടല്ല. മുന്തിരി അത് നമ്മൾ കലക്കി ജ്യൂസാക്കിയാൽ അത് ജ്യൂസായിരിക്കും. നല്ലത് അവിടെ തന്നെ വെച്ചാലോ, ആ ദിവസങ്ങൾ കഴിഞ്ഞാലോ അത് മദ്യമായി തീരും. നിന്നോട് ആരുമായി ഒരു പരിചയമില്ല, നാളെ നീ കാണാനും പോകുന്നില്ല, അല്ലെങ്കിൽ സ്ഥിരമായുള്ള ഇടപാടല്ല, മറിച്ച് ഇതുപോലെ ഒരു കച്ചവടത്തിന് ഒരു സ്ത്രീ വന്ന് വാങ്ങിപ്പോയി, ബസ് അത് കഴിഞ്ഞു. അതുപോലെയല്ല എപ്പോഴും ഇടപെടുക, എപ്പോഴും സംസാരിക്കുക എന്നത്. ഇനി അങ്ങനെ ഒരു തവണ വന്നാലും അതൊരവസരമാക്കിയെടുത്ത് ഈ രൂപത്തിൽ ആനന്ദം കണ്ടെത്തുന്ന സംസാരം, സ്ത്രീകൾ പുരുഷന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം, അത് പാടില്ല. അല്ലാഹു അവന്റെ കിതാബിൽ വിലക്കിയിട്ടുള്ളതാണ്. ولا تخضعن بالقول فيطمع الذي في قلبه مرض وقلنا قولا معروفا. നിങ്ങൾ വാക്കിങ്ങനെ ആളുകളോട് തേൻ പുരട്ടിയ രൂപത്തിൽ സംസാരിക്കരുത്. സ്ത്രീകളോട് അല്ലാഹു പറയുകയാണ്, فيطمع الذي في قلبه مرض, ഹൃദയത്തിൽ രോഗമുള്ളവന് ആ സംസാരം കേട്ടാൽ മോശമായ ആഗ്രഹങ്ങൾ തോന്നും. അതുകൊണ്ട് മാന്യമായ വാക്ക് പറയുക എന്ന് അല്ലാഹു സ്ത്രീകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വന്നസ്സു തമന്ന വ തഷ്തഹി, മനസ് കൊതിക്കും, മനസ്സാഗ്രഹിക്കും. വൽ ഫർജു യുസദ്ദിഖു ദാലിക കുല്ലഹു വ യുകദ്ദിബു, ലൈംഗികാവയവം ഒന്നുകിൽ അത് സത്യപ്പെടുത്തും അല്ലെങ്കിൽ അത് തള്ളിക്കളയും. അവിടെയാണ് അവസാനം എത്തുക, ഏറ്റവും കടുത്ത ഫാഹിഷത്തിൽ ഒടുവിൽ അവൻ എത്തിച്ചേരും. ഇതാണ് അതിലേക്കുള്ള വഴികൾ. വലയ്യാദു ബില്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് ഇത്. നോക്കൂ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അബ്ദിൻ മുഅ്മിനിൻ ഇല്ലാ വലഹു ദംബുൻ യഅതാദുഹുൽ ഫൈന ബഅദൽ ഫൈന. ഒരു മുഅ്മിനിന് തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അവൻ അത് ചെയ്യും. ഒരിടവേള കഴിഞ്ഞു പിന്നെ ഒരിടവേളയിൽ അവനത് ആ തെറ്റ് സംഭവിച്ചു, അത് കഴിഞ്ഞ് അതിൽ നിന്ന് തൗബ ചെയ്തു, കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ആ തെറ്റ് സംഭവിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കും. ഔ ذنب هو مقيم عليه او ذنب هو مقيم عليه لا يفارقه حتى يفارق الدنيا. അല്ലെങ്കിൽ ചില തിന്മ ഉണ്ടാകും, അവൻ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഇടവേളയില്ല, നിർത്തി അവൻ അത് നിർത്തിവെക്കുന്ന ഒരു അവസരമില്ല. മറിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും മരിക്കുന്നതുവരെ ചില തിന്മകളിൽ ഒരാൾ വീണുപോയേക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ മുഅ്മിന ഖുലിഖ മുഫത്തനൻ, മുഅ്മിൻ സൃഷ്ടിക്കപ്പെട്ടത് പരീക്ഷിക്കപ്പെടുന്നവനായിക്കൊണ്ടാണ്. അള്ളാഹു പരീക്ഷിക്കും, നമ്മെ പരീക്ഷിക്കും. തൗവാബൻ, എന്നാൽ മുഅ്മിൻ എങ്ങനെയുള്ളവനാണ്? അവൻ തൗവാബാണ്, ധാരാളമായി തൗബ ചെയ്യുന്നവനാണ്, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനാണ്. ഇൻഷാല്ലാ എന്താണ് തൗബ, എന്താണ് ഇസ്തിഗ്ഫാർ എന്നൊക്കെ നമുക്ക് ഈ കിതാബിൽ പഠിക്കാനുണ്ട്. നസിയൻ, അവൻ മറന്നുപോകുന്നവനാണ്. അവൻ ഒരു തെറ്റ് ഖേദത്തോടെ ആത്മാർത്ഥമായി തൗബ ചെയ്ത് തെറ്റിൽ നിന്ന് വിരമിക്കും. എന്നാൽ ഒരിടവേള കഴിഞ്ഞാൽ ആ തൗബയും അന്നുണ്ടായിരുന്ന ഖേദമൊക്കെ അവൻ മറന്നുപോവുകയാണ്, വീണ്ടും തെറ്റിന് വീഴുകയാണ്. നസിയൻ, മുഅ്മിൻ മറന്നുപോവുകയാണ്. പക്ഷെ ഇദാ ദുഖിറ ദകർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ അവൻ ഓർമ്മയുള്ളവനാകും. ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കാൻ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ദഹർ, ആ സമയത്ത് അവൻ ഓർമ്മയുള്ളവനാകും, അവൻ ബോധമുള്ളവനാകും, തെറ്റിൽ നിന്ന് മടങ്ങും. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതോടൊപ്പം നാം മനസ്സിലാക്കുക തെറ്റ് എന്നത് ഹത്മായ മനുഷ്യൻ അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമാണ്. ആ വിശ്വാസം നമ്മെ എന്തിലേക്കാണ് നയിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ അത് ഒരു ഉപായമായി എടുക്കുകയാണ്, തെറ്റിനെ നിസാരമായി കാണാനുള്ള ഉപായമായി. അല്ല, അത് നിന്നെ നശിപ്പിച്ചു കളയും ആ ചിന്ത. വേറെ ചില ആളുകളാകട്ടെ, ഒരു തെറ്റ് സംഭവിച്ചാൽ ഇനി അത് നശിച്ചു, ഇനി രക്ഷപ്പെടാൻ യാതൊരു വഴി, ഇനി തിന്മയിൽ തന്നെ ജീവിച്ചേക്കാം, നന്നായിട്ടൊന്നും യാതൊരു കാര്യമില്ല. എന്നിട്ട് തോന്നിവാസികളുടെ കൂടെ അവൻ നടക്കുകയാണ്, നന്മയുള്ളവരെ ഒഴിവാക്കിയിട്ട്. അത് പിശാചിന്റെ കെണിയിൽ അവൻ വീണിരിക്കുന്നു, രണ്ടു കൂട്ടർ ഷൈത്താന്റെ കെണിയിലാണ്. എന്നാലൊരു മുഅ്മിൻ ഈ കാര്യത്തെ മനസ്സിലാക്കുക എങ്ങനെയാണ്? അള്ളാഹുവിനെ ഞാൻ ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കണം, തിന്മ എന്നത് ഉറപ്പാണ്, അതുകൊണ്ട് അതിൽ വീഴാതിരിക്കാൻ ഓരോ നിമിഷവും ശ്രദ്ധിച്ചിട്ടാണ് മുഅ്മിൻ ജീവിക്കുക. സംഭവിച്ചു പോയോ അള്ളാഹുലേക്ക് വേഗം ഖേദിച്ചവൻ മടങ്ങും, വേഗം റബ്ബിലേക്ക് അവൻ ഖേദിച്ചു മടങ്ങും. അവൻ നന്മ ചെയ്ത് അത് പരിഹരിക്കാൻ അവൻ അതിലൂടെ ശ്രമിക്കുകയാണ് ചെയ്യുക. നോക്കൂ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ثم انه صلى الله عليه وسلم وصاه هذه الوصيه فعلم انها جامعه. النبي صلى الله عليه وسلم معاذنا اي وصيه نلقي فعلم ادلوده നമുക്ക് മനസ്സിലാക്കാം انها جامعه അത് ജാമിഅതായ ഒരു വസിയത്താണ്. എന്താണ് ജാമിഅതായ വസിയത്ത് എന്ന് പറഞ്ഞാൽ ആശയ സമ്പുഷ്ടമായ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വസിയത്താണത്. വഹിയ കദാലിക് അതായത് അങ്ങനെ തന്നെയാണ്, ലിമൻ അഖലഹ അത് ഗ്രഹിച്ചെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം. മഅ അന്നഹ അതോടൊപ്പം ഈ വസിയത്ത് എന്താണ്, തഫ്സീറുൽ വസിയത്തിൽ ഖുർആനിയ ഖുർആനിലെ വസിയത്തിന്റെ വിശദീകരണമാണിത്. ഖുർആനിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വസിയത്ത്. അമ്മ ബയാനു ജംഇഹ എന്തുകൊണ്ടാണ് അത് ഒരു ജാമിഅയ വസിയത്താണെന്ന് പറയാനുള്ള കാരണം, അതിന്റെ വിവരണം എന്താണ്? فلان العبد عليه حقان കാരണം അടിമയായ ഒരാൾക്ക് ഏതൊരു മനുഷ്യനും രണ്ട് ബാധ്യതയുണ്ട്, രണ്ട് ബാധ്യത അവന്റെ മേലുണ്ട്. ഹഖ് ലില്ലാഹി അസ്സ വജൽ വഹഖ് ലിഇബാദി. ഒന്നാമത്തെ ബാധ്യത ആരോടാണ്? ഹഖ് ലില്ലാഹ് അല്ലാഹുവിനോടുള്ള ബാധ്യതയാണ്. വഹഖ് ലിഇബാദി രണ്ടാമത്തെ ബാധ്യത ആരോടാണ്? പടപ്പുകളോടുള്ള ബാധ്യതയാണ് രണ്ടാമത്തേത്. ഈ രണ്ട് ബാധ്യതകൾ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ثم الحق الذي عليه എന്നാൽ അവന്റെ മേലുള്ള ബാധ്യത, ലാബുദ്ദ അൻ യുഖില്ല ബിബഅദിഹി അവൻ അതിൽ ചിലതിൽ വീഴ്ച വരുത്തുക തന്നെ ചെയ്യും. അഹ്യാനൻ പല സന്ദർഭങ്ങളിൽ, ഹീൻ എന്നതിന്റെ ബഹുവചനമാണ് അഹ്യാൻ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിന ദഹരി മനുഷ്യന് കടന്നുപോയിട്ടില്ല ഹീനു ഒരു കാലം, അതിന്റെ ബഹുവചനമാണ് അഹ്യാൻ. പല ഘട്ടങ്ങളിൽ മനുഷ്യൻ ഈ ഹക്കിൽ ഈ ബാധ്യതയിൽ വീഴ്ച വരുത്തുന്നവനാണ്. എങ്ങനെയൊക്കെയാണ് അവൻ വീഴ്ച വരുത്തുക? ഇമ്മ ബിതർക്കി മഅമൂരിംബേ ഒന്നുകിൽ അവൻ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലാ നിർബന്ധാക്കിയ ഒരു കാര്യമാണ് അതവൻ ഉപേക്ഷിച്ചു പോകും. ഔ ബി ഫിഇലി മൻഹീൻ അൻ അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയ ഒരു കാര്യം അവൻ ചെയ്തു പോകും. ഇങ്ങനെ ബാധ്യതയിൽ വീഴ്ച വരുത്തുന്നവനാണ് പലപ്പോഴും മനുഷ്യൻ, അള്ളാഹുവിനോടുള്ള ബാധ്യതയിലും പടപ്പുകളോടുള്ള ബാധ്യതയിലും. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഹൈതുമ കുന്ത നീ എവിടെയായിരുന്നാലും. വഹാദിഹി കലിമത്തുൻ ജാമിഅ ഇത് ജാമിഅത്ത ഒരു കലിമത്താണ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. വഫീ ഖൗലിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ, ഏത് പറഞ്ഞതിൽ? ഹൈതുമ കുന്ത നീ എവിടെയായിരുന്നാലും എന്ന് പറഞ്ഞതിൽ അതിലുണ്ട് എന്ത്? തഹ്ഖീഖുൻ ലിഹാജതിഹി ഇല തഖ്വ ഫി സിർരി വൽ അലാനിയ രഹസ്യത്തിലും പരസ്യത്തിലും തഖ്വ അതിനാവശ്യക്കാരാണ് നമ്മൾ, അതിലേക്കുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്, ഹൈതുമ കുന്ത എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. കിതാബുൽ തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ثم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പറഞ്ഞു, واتبع السيئه الحسنه تمحوها يرتنم ചെയ്തു പോയാൽ അതിന്റെ പിന്നാലെ നന്മ ചെയ്യുക. تمحوها അതിനെ മായിച്ചു കളയുന്ന ഒരു നന്മ, തിന്മയെ മായിച്ചു കളയുന്ന നന്മ. فان الطبيب കാരണം ഒരു طبيب, طبيب എന്നാൽ ഒരു വൈദ്യൻ ഡോക്ടർ. متى تناول المريض شيئا ഒരു രോഗി എന്തെങ്കിലും കഴിച്ചാൽ, മുദറൻ ഉപദ്രവകരമായ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു രോഗി വന്നാൽ എന്താണ് അയാളോട് ഡോക്ടർ പറയുക? അമറഹു ബിമയുസ്ലഹു ആ ഉപദ്രവകരമായത് നീക്കം ചെയ്യാനുള്ളത് കഴിക്കാനാണ് ഒരു നല്ല വൈദ്യൻ ഉപദേശിക്കുക. വദ്ദംബു ലിൽആബ്ദി കഅന്നഹു അമ്റുൻ ഹാതിം ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം തിന്മ അത് എന്തായാലും അവന് സംഭവിക്കും എന്ന രൂപത്തിലുള്ളത്. സഹോദരങ്ങളെ, ദുനിയാവിൽ നമുക്ക് ശരീരത്തിന് കേടായ എന്തെങ്കിലും ഉള്ളിലേക്ക് ചെന്നാൽ അത് പുറത്തു കളയാൻ അല്ലെങ്കിൽ അതിന് പരിഹാരമായി എന്തെങ്കിലും മരുന്ന് കഴിക്കാൻ നമ്മൾ എത്ര വേഗത്തിലോടുമോ അതിനേക്കാൾ വേഗത്തിൽ നമ്മൾ ഓടേണ്ടതുണ്ട്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഒരു വിഷമോ എന്തെങ്കിലും ഉപദ്രവകരമായത് അറിയാതെ ഉള്ളിലേക്ക്, നമ്മുടേതോ അല്ലെങ്കിൽ കുട്ടികളുടേതോ ആർക്കെങ്കിലും സംഭവിച്ചു പോയി, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. എന്താ നമ്മൾ ചെയ്യുക? വേഗം ഓടും, വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടും. ഒന്നുകിൽ ആ കഴിച്ചത് പുറത്തെടുക്കാൻ, അല്ലെങ്കിൽ അതിന് പരിഹാരമായ എന്തെങ്കിലും കഴിക്കാൻ. ഇത് സഹോദരങ്ങളെ ശരീരത്തിന് കേടുവരുത്തും എന്നതുകൊണ്ടാണെങ്കിൽ ഏറ്റവും നമ്മുടെ ഹൃദയത്തിന് കേടുവരുത്തുന്ന നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം, ദീൻ എന്ന കാര്യം, അതിന് കേടുവരുത്തുന്നതാണ്, അതിന് അപകടമുണ്ടാക്കുന്നതാണ്, അപായം വരുത്തിവെക്കുന്നതാണ് തിന്മകൾ. അത് പരിഹരിക്കാൻ അങ്ങേയറ്റം വേഗത്തിൽ വൈകിക്കാതെ നാം ശ്രമിക്കേണ്ടതുണ്ട്. ഷെയ്ഖുലിസ്ലാം പറയുകയാണ്, തിന്മ എന്നത് മനുഷ്യന് സംഭവിക്കുക തന്നെ ചെയ്യും എന്നവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഫൽകയ്യിസ്, ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെ ബുദ്ധിയുള്ളവൻ ആരാണ്? ഹുവല്ലദീ ലാ യസാലു യതീ മിനൽ ഹസനാത്ത്, അവൻ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ബിമാ യംഹു സയ്യിആത്ത്, തിന്മകളെ മായ്ച്ചു കളയുന്ന നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅ, ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ, നുകിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അത് കാരണത്താൽ വീഴും. ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖിറ ഖൽബുഹ്, എന്നാൽ അവൻ ആ തിന്മ ഉപേക്ഷിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ, സുഖിറ ഖൽബുഹ്, അവന്റെ ഹൃദയം വീണ്ടും ശുദ്ധമാകും. വഇൻ ആദ, ഇനി വീണ്ടും അവൻ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, തൗബ ചെയ്തില്ല, വീണ്ടും തിന്മ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ, സീദ ഫീഹാ, ഹൃദയത്തിലെ ആ കറുത്ത പാട് വർദ്ധിക്കും, ഒന്ന് രണ്ടാകും, രണ്ട് മൂന്നാകും, അങ്ങനെ അത് കൂടിക്കൂടി വരും. ഹത്താ തഅലു ഖൽബഹ, അവന്റെ ഹൃദയം ഒന്നാകെ കറുത്ത പാട് മൂടുന്ന അവസ്ഥയിലേക്കെത്തും. വഹുവ റാൻ അല്ലദീ ദക്കറല്ലാഹ്, അള്ളാഹു സൂറത്തുൽ മുത്തഫിഫൂനിൽ പറഞ്ഞിട്ടുള്ള റാൻ അതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയങ്ങളിൽ മൂടി വീണിരിക്കുന്നു. ഹൃദയം സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക, അത് കറുത്തിരുണ്ടു പോവുക, അത് ഒരു കറുത്ത മൂടിക്കുള്ളിലാവുക, എന്നത് സംഭവിക്കും എന്തു ചെയ്താൽ? തിന്മകൾ വീണ്ടും 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 ചെയ്താൽ. ഒരു തിന്മ ചെയ്ത് അതിൽ നിന്ന് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് പകരം വീണ്ടും വീണ്ടും ചെയ്താൽ ഹൃദയത്തിനാണ് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഹൃദയം അങ്ങനെ ദുഷിച്ചാൽ പിന്നെ ബാക്കിയൊന്നും നന്നായി നിൽക്കുകയില്ല. കാരണം ഹൃദയം ശരീരത്തിലെ അവയവങ്ങളുടെ മലിക്കാണ്, രാജാവാൾ. ദുക്കുല്ലോ, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിക്കും. അല വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. എന്താണ് സഹോദരങ്ങളെ ഹൃദയം ദുഷിക്കുക എന്ന് പറഞ്ഞാൽ? അതിനേക്കാൾ വലിയ അദാബ് മറ്റെന്താണുള്ളത്? അതിനേക്കാൾ വലിയ ശിക്ഷ എന്താണുള്ളത്? അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും ലിമാ യുഹയീകും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ഷറൂൻ. ഓ മുഅ്മിനുകളെ, അല്ലാഹുലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിനും റസൂലിനും നിങ്ങൾ ഉത്തരം നൽകുക. നിങ്ങൾ അറിയണം, അള്ളാഹു ഒരുവനും അവന്റെ ഹൃദയത്തിനുമിടയിൽ മറയിടുന്നതാണ്. അതായത് ഹൃദയത്തിനും നമുക്കുമിടയിൽ മറയിട്ടാൽ നന്മ സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ തിന്മകൾ ചെയ്യുക എന്നത് ഒരാൾക്ക് വളരെ നിസ്സാരമായി തീരും. തൗബ ചെയ്യുക എന്നത് അവന്റെ അജണ്ടയിലില്ലാത്ത കാര്യമായി തീരും. അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, വലവ് മാ തനിസ്ഫുഹു ലമാ താബ ഇലല്ലാഹ്, അവൻ പകുതി ചത്താൽ പോലും തൗബ ചെയ്യൂല. പകുതി ചത്തുകിടക്കുകയാണ്, ശരീരം പകുതി തളർന്നിട്ടുണ്ടെന്ന് കൂട്ടിക്കോളും, മരിക്കാൻ കിടക്കുകയാണ്, എങ്കിൽ പോലും ഒരാളോട് ഒരു നന്മ ഉപദേശിച്ചു കൊടുത്താൽ അവന് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള അവസ്ഥ, ഇത് സഹോദരങ്ങളെ കിതാബുകളിലോ കഥകളിലോ മാത്രമുള്ളതല്ല, എത്രയോ അനുഭവങ്ങൾ ആളുകൾക്കുണ്ട്, എത്രയോ അനുഭവങ്ങൾ. കാത്തിലായ രോഗം എന്ന് പറഞ്ഞാൽ മരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്, ഡോക്ടർമാരൊക്കെ വിധി എഴുതിയിട്ടുണ്ട്. അയാൾ അധികകാലം ജീവിക്കുകയില്ല എന്ന് ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ നിഗമനമായി അവർ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ കാത്തിരിക്കാൻ, അയാളും കാത്തിരിക്കാൻ. അങ്ങനെയുള്ള ഒരാളോടും ഇതായി 55-60 കൊല്ലായി, നിങ്ങൾ നിസ്കരിക്കാത്ത ആളാണ്, നിസ്കരിച്ചൂടെ എന്ന് പറഞ്ഞാൽ ആൾ തയ്യാറാവുന്നില്ല, ആൾ തയ്യാറാവുന്നില്ല, മൗത്തും കാത്തു കിടക്കുകയാണ്. ഇനി ഒന്നും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടാനോ ഒന്നുമില്ല, എവിടെ അയാൾക്ക് പോകാനില്ല. എങ്കിൽ പോലും നന്മയിലേക്ക് തിരിയാത്ത ഹൃദയം. ഇത് സഹോദരങ്ങളെ, അങ്ങനെ സംഭവിച്ച ആളുകളുടെ ഹൃദയം അങ്ങേറ്റം ദുഷിച്ചു പോകും. അള്ളാഹു ഹൃദയത്തിന് മൂടി വച്ചാൽ ഒരു നന്മയും പിന്നെ അങ്ങോട്ടേക്ക് കയറുകയില്ല. തിന്മകൾ സഹോദരങ്ങളെ അവിടെയാണ് നമ്മെ കൊണ്ടെത്തിക്കുക. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. തിന്മ സംഭവിച്ചാൽ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയില്ലെങ്കിൽ, വേഗം തൗബയിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഇതാണ് സഹോദരങ്ങളെ സംഭവിക്കുക. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാൾ നന്മകൾ തിന്മയെ മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. വൈന്നമ ഖദ്ദമ ഫി ലഫ്ദിൽ ഹദീസി സയ്യഅ. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സയ്യഅ എന്ന വാക്കിനെ ആദ്യം എടുത്തു പറഞ്ഞു. യഥാർത്ഥത്തിൽ അറബി സാധാരണ നിയമം അനുസരിച്ച് അത് പിന്നെയാണ് പറയേണ്ടത്. വാത്ബിഇ സയ്യഅത്തൽ ഹസനത തംഹുഹ. സാധാരണ എന്താണ് പറയുക? വാത്ബിഇൽ ഹസനത സയ്യഅ തംഹുഹ എന്നാണ് സാധാരണ പറയുക. അതായത് നന്മ നീ ചെയ്യുക, കാരണം നന്മയാണല്ലോ ഇനി ചെയ്യാനുള്ളത്, തിന്മ കഴിഞ്ഞതാണല്ലോ. അപ്പൊ സാധാരണ അറബി ഭാഷയുടെ ഘടന അനുസരിച്ച് എന്താണ് പറയേണ്ടത്? വാത്ബിഇ അൽ ഹസന അസയ്യഅ എന്നാണ് പറയേണ്ടത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? വാത്ബിഇ സയ്യഅത്തൽ ഹസനത തംഹുഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വൈൻ കാനത്ത് മഫ്ഊലതൻ, അത് ഈ തിന്മക്ക് പകരമായിട്ടാണ് നന്മ ചെയ്യുന്നത്. അത് മഫ്ഊലതാണ്, അതിനു വേണ്ടിയാണ് ഈ നന്മ ചെയ്യുന്നത്. ലിഅന്നൽ മഖ്സൂദ ഹുന, കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ ഉദ്ദേശം മഹൂഹ, ആ തിന്മ മായ്ച്ചു കളയുക എന്നതാണ്. ലാ ഫഉലുൽ ഹസന, നന്മ ചെയ്യുക എന്നതല്ല ഇവിടെ ഒന്നാമത്തെ ഉദ്ദേശം. പിന്നെ ആ തിന്മയുടെ അസർ, അതിന്റെ ഫലം, അതിന്റെ ദുഷ്ഫലം ഇല്ലാതാക്കണം. ഫസാറ കഖൗലിഹി ഫി ബൗലിൽ അറാബി, അറാബിയായ ഒരാൾ, ഗ്രാമീണനായ ഒരു അറബി പള്ളിയിൽ മസ്ജിദിൽ മൂത്രവിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബ്ബു അലൈഹി ദനൂബ മിമ്മ, അതിന്റെ പുറത്ത് ഒരു വലിയ പാത്രം വെള്ളം ഒഴിക്കുക. അവിടെ സുബ്ബു അലൈഹി അതിന്റെ പുറത്ത് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്. വെള്ളം അതിന്റെ പുറത്ത് ഒഴിക്കുന്നല്ല, അതിന്റെ പുറത്ത് വെള്ളം ഒഴിക്കൂ. കാരണം വെള്ളം അവിടെ ഒഴിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശം. അവിടെ കുറച്ച് വെള്ളം ഒഴിക്കൂ, അവിടെ വെള്ളം ഒഴിക്കാനല്ല അവിടുത്തെ ആവശ്യം. പിന്നെ മൂത്രം അത് നീങ്ങി പോകണം എന്നതാ. അതുപോലെയാണ് ഈ വാക്ക്. അപ്പോൾ സഹോദരങ്ങളെ, തിന്മ സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്ന നന്മക്ക് അതിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം അതാണ് അസാലത്തായ ലക്ഷ്യം, അതായത് അടിസ്ഥാന ലക്ഷ്യം എന്താ? ആ തിന്മയെ മായ്ച്ചു കളയണം, അതിനുവേണ്ടിയാണ് ഈ നന്മ. അതിന്റെ താബിഅയി അതിന് പിന്നാലെ വരുന്ന വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്താണ്? നന്മ രേഖപ്പെടുത്തപ്പെടണം എന്നത്, മനസ്സിലാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? വാത്ബിഇ സയ്യഅത്തൽ ഹസനത തംഹുഹ എന്ന് പറഞ്ഞു. സയ്യഅത്തിന്റെ കാര്യം ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. സയ്യഅത്ത് കഴിഞ്ഞതാണ്, തിന്മ കഴിഞ്ഞതാണ്, വരാൻ പോകുന്നത് നന്മയാണ്. എന്നിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യഅ എന്ന വാക്കിനെ ഹസനത്ത് എന്ന വാക്കിന് മുൻപേ മുന്തിച്ചത് എന്തുകൊണ്ടാണ്? ആ സയ്യഅത്തിന്റെ പാപത്തിന്റെ അനന്തര ഫലം ഇല്ലാതാക്കണം, അതിനാണ് ഈ നന്മ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് സഹോദരങ്ങളെ? തിന്മകൾക്ക് അനന്തര ഫലമുണ്ട്, അത് അനുഭവിച്ചിട്ടല്ലാതെ ഒരുവനും ഇവിടുന്ന് മരിച്ചു പോകില്ല. അതിന്റെ ഏറ്റവും മോശമായ ഫലങ്ങളിലൊന്നാണ് നമ്മുടെ ഹൃദയം അത് അതിന് മറയിടപ്പെടുക എന്നത്. നന്മ കയറാതെ പോവുക, കിതാബും സുന്നത്തും മനസ്സിലാകാതെ പോവുക, ഒരു നന്മ സ്വീകരിക്കാൻ തോന്നാതെ പോവുക, തിന്മയിൽ തന്നെ ആണ്ടുപോവുക, അതിന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുക, ഇത് സഹോദരങ്ങളെ അതിനു മുൻപ് ചെയ്ത തിന്മകളുടെ ദുഷ്ഫലമായിരിക്കാം. അതുകൊണ്ട് ആത്മാർത്ഥമായ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ ഒരിക്കലും വൈകിക്കരുത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, അവനിലേക്ക് പാപമോചനം തേടി ചെല്ലുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ആളുകളിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.